2024 ജനുവരി 3 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പെൻഷൻ രക്ഷാപ്രവർത്തനം സി വിമൽകുമാർ എഴുതുന്നു. രക്ഷാപ്രവർത്തനത്തിന് പുത്തൻ അർത്ഥതലങ്ങൾ കൈവരുന്ന കാലമാണിത്. അത്യാഹിതത്തിലോ ദുരന്തത്തിലോ പെട്ടുപോകുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ നടത്തുന്ന പ്രവർത്തനത്തെയാണ് പണ്ടുകാലം മുതലേ രക്ഷാപ്രവർത്തനം എന്നറിയപ്പെടുന്നത്. നവകേരള സദസ്സിന്റെ യാത്രക്കിടെ കരിങ്കൊടിയുമായി ബസ്സിനു മുന്നിൽ ചാടിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ CPM DYFI പ്രവർത്തകരും പോലീസും കായികമായി നേരിട്ട സംഭവത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ചതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. കണ്ണൂർ പഴയങ്ങാടിയിൽ തനിക്ക് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ച DYFI പ്രവർത്തകരെ മുഖ്യമന്ത്രി മുക്തകണ്ഠം പ്രശംസിച്ച് കേട്ടവർ അമ്പരുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിലെ നവകേരള സദസ് കഴിഞ്ഞ് മുഖ്യമന്ത്രി തളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഹെൽമെറ്റും പരിസരത്തുണ്ടായിരുന്ന ചെടിച്ചട്ടികളും എടുത്ത് DYFI പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. തടയാതെ പോലീസുകാരും മർദ്ദനത്തിൽ പങ്കുചേർന്നു. എന്നാൽ താൻ നേരിട്ട് കണ്ടതാണെന്നും ബസിന് മുന്നിലേക്ക് എടുത്തു ചാടിയവരുടെ ജീവൻ രക്ഷിക്കാനായി പിടിച്ചുമാറ്റുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് DYFI നടത്തിയതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാതൃകാപരമായ അത്തരം രക്ഷാപ്രവർത്തനം തുടരണമെന്നുകൂടി പറഞ്ഞതോടെ അക്രമികൾ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കുടപിടിക്കുകയാണെന്ന് ആശ്ചര്യത്തോടെയാണ് കേരളം നോക്കിക്കണ്ടത്. പിന്നീട് ഓരോ ജില്ലയിലും രക്ഷാപ്രവർത്തനം തുടർന്നപ്പോൾ നവകേരള സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ വ്യതിചലിക്കുന്നുവെന്ന പ്രതീതിയാണ് ഉണ്ടായത്. കേരളത്തിലെ ഇടതുവലത് സർക്കാരുകൾ കഴിഞ്ഞ കുറെ കാലമായി നടത്തിവരുന്ന മറ്റൊരു രക്ഷാപ്രവർത്തനത്തിന്റെ യാഥാർത്ഥ്യമാണിപ്പോൾ ചർച്ചയ്ക്ക് വിഷയമാകുന്നത്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങി പ്രതീക്ഷയോടെ ലക്ഷക്കണക്കിന് പാവങ്ങൾ കാത്തിരുന്നെങ്കിലും 5 മാസത്തെ കുടിശ്ശികയിൽ നിന്ന് വെറും 1 മാസത്തെ കുടിശ്ശിക മാത്രം നൽകിയാണ് ക്രിസ്മസ് കാലത്ത് സർക്കാർ അവരോട് അനീതി കാട്ടിയത്. ധനപ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തെ ട്രഷറുകളിൽ നിന്ന് പിൻവലിക്കാവുന്ന പണത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുമ്പോഴാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ആജീവനാന്തം പെൻഷൻ നൽകുന്നത്. പേഴ്സണൽ സ്റ്റാഫ് വരും പെൻഷനുമായി മടങ്ങും. സർക്കാർ ജോലി ലഭിക്കണമെങ്കിൽ PSC പരീക്ഷയും ഇന്റർവ്യൂവും കടക്കണം. ഇതൊന്നുമില്ലാതെ കാര്യമായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാതെ മുന്തിയ ശമ്പളത്തിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫാകാം. എത്ര മനോഹരമായ ആചാരമാണ് വിശേഷിപ്പിക്കാവുന്ന ഇത്തരം ഒരു പെൻഷൻ സമ്പ്രദായം. ഇന്ത്യ മഹാരാജ്യത്തെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോ കേന്ദ്ര സർക്കാരിലോ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഇടതുവലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ ഇരുമുന്നണിയിലും പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഗുണഭോക്താക്കൾ ആയതിനാൽ ഇത്രയും കടുത്ത അനീതിയും കൊള്ളയും നടന്നിട്ടും അതിനെതിരെ കക്ഷി രാഷ്ട്രീയക്കാർ ഇന്നേ വരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. 35 ലക്ഷം അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകരുള്ള സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ പ്രശ്നം ഉയർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യം വിസമ്മതിച്ചിരുന്നു. പേഴ്സണൽ സ്റ്റാഫിന് 2 വർഷത്തെ സേവനത്തിന് ശേഷം ഖജനാവിൽ നിന്ന് ജീവിതാന്ത്യം വരെ പെൻഷൻ നൽകുന്നത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണർ ഇടഞ്ഞത്. പെൻഷൻ നൽകുന്ന സമ്പ്രദായം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം പാർട്ടിക്കാർക്ക് പെൻഷൻ നൽകേണ്ടത് സർക്കാർ ഖജനാവിൽ നിന്നല്ലെന്നും പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ല. മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചതോടെ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ആജീവാനന്ദം പെൻഷൻ ഉറപ്പാക്കിയാണ് പടിയിറങ്ങിയത്. പുതിയ മന്ത്രിമാരായ KB ഗണേഷ് കുമാറിന്റെ കണ്ണമ്പള്ളി രാമചന്ദ്രന്റെയും പേഴ്സണൽ സ്റ്റാഫുകളായി പുതിയ ആൾക്കാരെത്തും. ഇവർക്കും 2.5 വർഷം കഴിയുമ്പോൾ ജീവിതാന്ത്യം വരെ പെൻഷൻ നൽകുന്ന രക്ഷാപ്രവർത്തനം ഖജനാവിൽ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല. മുഖ്യമന്ത്രിയും മറ്റ് 20 മന്ത്രിമാരുമടക്കം 23 ക്യാബിനറ്റ് റാങ്കിലുള്ളവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആകെ 559 പേര് ഉള്ളതിൽ 394 പേരുടെയും രാഷ്ട്രീയ നിയമനമാണ്. ഇവരെല്ലാം 2.5 വർഷമാകുമ്പോൾ ആജീവനാന്ത പെൻഷന് അർഹരാകും. ഇപ്പോൾ പടിയിറങ്ങിയ ആന്റണി രാജുവിന്റെ 21 പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് 19 പേരും അഹമ്മദ് ദേവർഗോവിലിന്റെ സ്റ്റാഫിൽ 25 പേരിൽ 21 പേരുടെയും രാഷ്ട്രീയ നിയമനമാണ്. ഇവരുടെ പെൻഷനായി 40 കോടി രൂപയാണ് 1 വർഷം വേണ്ടത്. തുടക്കമിട്ടത് കെ കരുണാകരൻ. 1994 കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻ പദ്ധതിക്ക് തുടക്കമിട്ടത്. 2001 പുതുക്കിയ സർക്കാർ ഉത്തരവ് പ്രകാരം 2 വർഷം 1 ദിവസം പൂർത്തിയാക്കൽ മിനിമം പെൻഷനായി 2 വർഷവും 1 ദിവസം പൂർത്തിയാക്കൽ മിനിമം പെൻഷനായി 3,450 രൂപയ്ക്ക് അർഹരാവും. പേഴ്സണൽ സ്റ്റാഫിലെ അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ളവർക്ക് 5,500 രൂപയും പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിലുള്ളവർക്ക് 6,000 രൂപയും പെൻഷൻ ലഭിക്കും. 7% DA ഗ്രാറ്റുവിറ്റി പെൻഷൻ കമ്മ്യൂണിറ്റേഷൻ ക്വാർട്ടേഴ്സ് എന്നിവയും ലഭിക്കും. പേഴ്സണൽ സ്റ്റാഫുകളിൽ ഏറ്റവും അധികം ശമ്പളം പ്രൈവറ്റ് സെക്രട്ടറിക്കും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കുമാണ്. പാചകക്കാരനാണ് കുറഞ്ഞ ശമ്പളം. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർ 56 വയസ്സിലോ 60 വയസ്സിലോ വിരമിച്ച ശേഷമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾക്കും 20 വയസ്സ് കഴിയണം. അതേസമയം 20 മുതൽ 25 വയസ്സിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറുന്ന ഒരാൾ 2-3 വർഷം സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അന്നു മുതൽ മരണം വരെ പെൻഷൻ ലഭിക്കുന്നതാണ് യഥാർത്ഥ രക്ഷാപ്രവർത്തനം. മുഖ്യമന്ത്രിമാർ, ചീഫ് വിപ്പ്, പ്രതിപക്ഷ നേതാവ് എന്നിവരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫിൽ കയറി കിട്ടിയാൽ ബമ്പർ ലോട്ടറി അടിച്ചതുപോലെയാണ്. ഗസറ്റ് തസ്തികയിൽ 1.60 ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടുന്ന ജോലിക്ക് SLC യോഗ്യത പോലും വേണമെന്നും ഇല്ല. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ യോഗ്യത വെറും SLC ആണ്. മുഖ്യമന്ത്രിക്ക് 26 പേരും പ്രതിപക്ഷ നേതാവിന് 13 പേരും പേഴ്സണൽ സ്റ്റാഫിലുണ്ട്. മറ്റൊരിടത്തും ഇല്ലാത്ത പെൻഷൻ. ഇന്ത്യയിൽ കേരളമൊഴികെ മറ്റ് സംസ്ഥാനത്തും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് സർക്കാർ പെൻഷൻ ഇല്ല. കേന്ദ്രമന്ത്രിമാർക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും സർക്കാർ സംവിധാനത്തിനകത്തു നിന്നാണ് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ലഭിക്കാൻ മിനിമം 10 വർഷത്തെ സർവീസ് വേണം. 30 വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഫുൾ പെൻഷനും അതിൽ കുറവാണെങ്കിൽ സർവീസ് കാലയളവ് അനുസരിച്ചുള്ള പെൻഷനുമാണ് ലഭിക്കുക. ക്ഷേമ പെൻഷനുകൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പോലെ സർക്കാരിന്റെ നിയമപരമായ ബാധ്യതയല്ലെന്ന് മറിയക്കുട്ടി നൽകിയ കേസിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ സർക്കാരാണ് പേഴ്സണൽ സ്റ്റാഫ് പെൻഷൻകാരെ രക്ഷിക്കുന്ന രക്ഷാപ്രവർത്തന ദൌത്യം വാശിയോട് ഏറ്റെടുക്കുന്നത്.